കാത്തിരുന്ന 5G എത്തി, ഇനി എന്താവും? എസ് ബിജു എഴുതിയ ലേഖനം. ഈയിടെ അന്തരിച്ച ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങുകൾ ഏതാണ്ട് 400 കോടി ആൾക്കാർ ലോകമാകെ കണ്ടുവെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും ദീർഘകാലം ഭരിച്ച വ്യക്തിയുടെ അന്ത്യയാത്ര ലോകമാകെ ശ്രദ്ധേയമായതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ മരിച്ച അന്ന് മുതൽ ദിവസങ്ങൾ കഴിഞ്ഞ് സംസ്കാരം നടക്കുന്നതുവരെ ഇത് എങ്ങനെ ജനശ്രദ്ധ നിലനിർത്തി എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവെ വളരെ ആസൂത്രണത്തോടെ കാര്യങ്ങൾ നടക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. രാജ്ഞി സ്കോട്ട്ലാൻഡിൽ വെച്ച് മരിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓപ്പറേഷൻ യൂണിക്കോൺ എന്ന പദ്ധതി അവർ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു. അതുപോലെ തന്നെ മുൻ ആസൂത്രണം നടത്തുന്നവരാണ് അവിടുത്തെ ടെലിവിഷൻ സ്റ്റേഷനുകളും. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിദ്യാർത്ഥിയായിരിക്കെ വിവിധ ടെലിവിഷൻ സ്റ്റേഷനുകളിൽ പരിശീലനത്തിന് പോയപ്പോൾ അത് ബോധ്യപ്പെട്ടതുമാണ്. രാവിലത്തെ ന്യൂസ് മീറ്റിംഗുകളിൽ തന്നെ രാത്രി വരെയുള്ള വാർത്തകളുടെ മുഴുവൻ ആസൂത്രണവും തയ്യാറാക്കിയിരിക്കും. അതിൽ ചെറിയ വ്യതിയാനമേ ഉണ്ടാവൂ. നമ്മളുടെ ലോകം ചടുലവും മാറിമറിയുന്നതുമാണ് എന്ന് പറയേണ്ടി വരും. പറ്റാവുന്ന കാര്യത്തിൽ പോലും നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിൽ പിന്നിലാണ്. മറ്റൊന്നുകൂടി നാം അറിയണം. അവിടുത്തെ സർവകലാശാലകൾ ക്ലാസ് നടത്തലും ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കലും മാത്രമല്ല ചെയ്യുന്നത്, അവർ മാധ്യമങ്ങളടക്കം പൊതുസമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ട് അറിവും പരിജ്ഞാനവും കൈമാറിക്കൊണ്ടേയിരിക്കും. എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചതിലും ഈ പങ്കാളിത്ത സഹകരണം പ്രകടമായിരുന്നു. എലിസബത്ത് രാജ്ഞി മരിച്ചത് സ്കോട്ട്ലാൻഡിൽ വെച്ചായിരുന്നു. അവർ സ്ഥിരമായി താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. പ്രാഥമിക നടപടികൾക്ക് ശേഷം മൃതദേഹം എഡിൻബറോയിൽ നിന്ന് ലണ്ടനിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അപ്പോഴത്തേക്കും ഇത് വലിയ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞതിനാൽ മൃതദേഹം കൈമാറ്റത്തിന് തന്നെ നിരവധി പ്രേക്ഷകരുണ്ടായിരിക്കും. അതിനാൽ അത് തത്സമയം എത്തിക്കുന്നതിൽ വലിയ തയ്യാറെടുപ്പ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. വിദ്യാഭ്യാസവും വ്യവസായവും കൈകോർക്കുന്നു. ഇത്തരം വലിയ സംഭവ വികാസങ്ങളിലാണ് പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യ പ്രായോഗികമായി പരീക്ഷിക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ അത് 5G പരീക്ഷണത്തിനാണ് ഉപയോഗിച്ചത്. വിജയകരമായി തന്നെ അത് നിർവഹിക്കാനും സാധിച്ചു. സെപ്റ്റംബർ 13 എഡിൻബറോ വിമാനത്താവളത്തിൽ നിന്ന് എലിസബത്ത് രാജ്ഞിയുടെ മൃതദേഹവുമായുള്ള യാത്രയടക്കമുള്ള രംഗങ്ങൾ കണ്ണിമുറിയാതെ തത്സമയം നാം കണ്ടതാണ്. കാഴ്ചക്കാർ മനസ്സിലാക്കുന്നുണ്ടാകില്ല അതിന് പിന്നിലുള്ള ഭഗീരഥ പ്രയത്നം. സാങ്കേതിക ഭാഷയിൽ നെറ്റ്വർക്ക് ഇന്നെ ബോക്സ് എന്ന് പറയുന്ന വയർലെസ്സായി വിവിധ ക്യാമറകളെ ബന്ധിപ്പിക്കുന്ന ഇത്തരം തത്സമയ സമ്പ്രദായം ഇത്ര വിപുലമായി ചെയ്തത് ഇതാദ്യമായാണെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിലെ QTV ഇതിനായുള്ള എല്ലാ ഒത്താശയും ചെയ്തത് സ്ട്രോത്ത് ക്ലൈഡ് സർവകലാശാലയും ന്യൂട്രൽ വയർലെസ്സുമാണ്. സ്ട്രോത്ത് ക്ലൈഡ് സർവകലാശാല 5G സംപ്രേഷണ സാങ്കേതിക വിദ്യയിൽ എങ്ങനെ ഫലപ്രദമായി വയർലെസ് സംപ്രേഷണം നടത്താമെന്ന് ഗവേഷണം നടത്തുന്നവരാണ്. ആ പദ്ധതിയിൽ പങ്കാളിയായിരുന്നവർ രൂപീകരിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ന്യൂട്രൽ വയർലെസ്. എഡിൻബറോ വിമാനത്താവളത്തിൽ കേബിളിംഗ് നടത്താതെ ക്യാമറകളെയും സ്വിച്ചറിനെയും അനുബന്ധ സാങ്കേതിക ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കാനായത് 5G പ്രദാനം ചെയ്യുന്ന പുതിയ രീതികളാണ്. സങ്കീർണവും സുരക്ഷ ആവശ്യമുള്ളതുമായ റേഡിയോ ആശയവിനിമയം നടക്കുന്നിടമാണ് വിമാനത്താവളം. അതിനാലാണ് വിമാനത്താവളത്തിൽ നമ്മളോട് മൊബൈൽ സ്വിച്ച് ഓഫോ ഫ്ലൈറ്റ് മോഡിലോ ആക്കാൻ ആവശ്യപ്പെടുന്നത്. അവരുടെ ഫ്രീക്വൻസി റേഞ്ചിലേക്ക് നമ്മൾ കടന്നുകൂടാ. ഇവിടെയാണ് 5G സവിശേഷതയായ പ്രൈവറ്റ് നെറ്റ്വർക്കും നെറ്റ്വർക്ക് സ്ലൈഡിംഗും ശ്രദ്ധേയമാകുന്നത്. വിമാനത്താവളം പോലെ തിരക്കുള്ള പ്രദേശങ്ങളിൽ പൊതു ആവശ്യത്തിൽ നിന്ന് വേർതിരിച്ച് ഡാറ്റ പ്രത്യേക ആവശ്യക്കാർക്ക് നൽകുന്നതിനെയാണ് പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളതിന് അനുസരിച്ച് ഉപകരണങ്ങളിലേക്ക് ഡാറ്റ പരിഗണന നൽകുന്നതാണ് നെറ്റ്വർക്ക് സ്ലൈസിംഗ്. അതേപ്പറ്റി വഴിയെ വിശദമാക്കാം. ഇതുപോലെ അടിയന്തരവേളയിൽ സവിശേഷമായ സ്പെക്ട്രം തരംഗങ്ങൾ ആവശ്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടനിലെ ടെലികോം ബ്രോഡ്കാസ്റ്റ് റെഗുലേറ്ററായ ഓഫ്കോമിന് സംവിധാനങ്ങളുണ്ട്. സവിശേഷമായ മിഡ് ഫ്രീക്വൻസി ഞൊടിയിടയിൽ ആവശ്യക്കാർക്ക് കൈമാറി നൽകിയതിനാലാണ് എഡിൻബറോ വിമാനത്താവളത്തിലെ തടക്കം ആ പാദത്തിലെ 9 മണിക്കൂർ വിലാപയാത്ര ഇടമുറിയാതെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ ലോകമെങ്ങുമുള്ള ചാനലുകൾക്ക് പകർന്നു നൽകാനായത്. ഇന്ത്യയും 5G അവിടെയും അദാനി. ഒടുവിൽ നമ്മളും 5G യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒക്ടോബർ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഔപചാരിക തുടക്കം കുറിച്ചിരിക്കുന്നു. കാര്യങ്ങളെ ഔപചാരികമെന്നേ ഇപ്പോൾ പറയാനാകൂ. കാരണം മുൻനിര പട്ടണങ്ങളിലെ വളരെ കുറഞ്ഞ പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ 5G ലഭ്യമാക്കി തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെയാണ് 5G ലഭ്യമാക്കുക എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. തൽക്കാലം ആവശ്യക്കാരിൽ നിന്ന് നറുക്കെടുക്കുന്നത് പോലെ ചിലർക്ക് 5G സേവനം നൽകുന്നത് പോലെ ഒരു സമ്പ്രദായം പരിഗണിക്കുന്നതായി അറിയുന്നു. എന്താണ് 5G എന്ന് മുൻപ് മീഡിയയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് ശേഷമുണ്ടായ ഒരു പ്രധാന സംഭവ വികാസം 5G രംഗത്തേക്കുള്ള അദാനിയുടെ കടന്നുവരവാണ്. ടെലികോം രംഗത്ത് മുൻപരിചയമില്ലാതെയുള്ള അദാനി ഗ്രൂപ്പ് 5G സ്പെക്ട്രം ലേലത്തിൽ പങ്കെടുത്തത് പൊതുജനത്തിന് അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ ഈ മേഖല പഠിക്കുന്നവർക്ക് അതിൽ വലിയ അതിശയമൊന്നും തോന്നിയില്ല. അംബാനിയെയും പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായിരിക്കുകയാണ് ഗൗതം അദാനി. ലോകത്തെ സമ്പന്നരുടെ പട്ടികയിലും അദ്ദേഹം മുൻപന്തിയിലേക്ക് കുതിക്കുകയാണ്. ഒരു വേളയിൽ രണ്ടാമത്തെ വലിയ ലോകസമ്പന്നനാവുകയും ചെയ്തു. മാധ്യമ ആശയവിനിമയ മേഖലയിലേക്ക് കാര്യമായി കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനമാണ് അവരുടേത്. NDTV അടക്കം അവർക്ക് എളുപ്പത്തിൽ നിയന്ത്രണം സാധ്യമാക്കാവുന്ന അവസ്ഥയാണ്. എന്നാൽ തൽക്കാലത്തേക്കെങ്കിലും അദാനി ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങൾക്കായുള്ള മാധ്യമ ടെലികോം മേഖലയാകാൻ സാധ്യതയില്ല. കാരണം സ്വന്തമായി പരമ്പരാഗത ശൈലിയിലുള്ള മാധ്യമ പ്രവർത്തനത്തെക്കാൾ പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ മറ്റ് അവശ്യ വിനിമയ രീതികളും സമ്പ്രദായങ്ങളും ഏറെയുള്ള കാലമാണിത്. പരമ്പരാഗത മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളും പൊതുജന ഇടപെടലും ഒന്നും തൽക്കാലത്തേക്കെങ്കിലും ബദൽ മാധ്യമങ്ങൾക്കില്ല. സാധാരണഗതിയിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും ഓട്ടോമേറ്റഡ് ഓട്ടോണമസ് വാഹനങ്ങളുടെ ഉപയോഗത്തിനുമാണ് 5G സേവനം ഏറ്റവുമധികം ആവശ്യമായി വരിക എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വേഗതയും ഗുണമേന്മയും കാലതാമസം ഒഴിവാക്കി സിഗ്നലുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ക്ഷണത്തിൽ ആശയവിനിമയം നടത്തുന്ന ലേറ്റൻസി സമ്പ്രദായവുമാണ് 5G വാഗ്ദാനം ചെയ്യുന്നത്. 4G 10x വേഗതയാണ് 5G നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് എന്തിനാവും 5G സ്പെക്ട്രം കരസ്ഥമാക്കിയിട്ടുണ്ടാവുക? അദാനിക്ക് പല സംരംഭങ്ങളുണ്ടെങ്കിലും പുതിയ കച്ചവടം എയർപോർട്ട് സീപോർട്ട് മേഖലയിലാണ്. കേരളത്തിലാണെങ്കിൽ പോലും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെയും വിഴിഞ്ഞം ആഴക്കടൽ മാതൃ തുറമുഖത്തിൻ്റെയും നടത്തിപ്പുകാരാണവർ. ഇന്ത്യയിൽ ഈ രണ്ട് മേഖലയിലെയും ഏറ്റവും വലിയ നടത്തിപ്പുകാരാണവർ. വലിയ തോതിൽ സങ്കീർണമായ ആശയവിനിമയം പഴുതുകളില്ലാതെ നടക്കേണ്ട മേഖലയാണിത്. അംശങ്ങളുടെ കാലതാമസം പോലും വലിയ പിഴവായി പരിണമിക്കാവുന്ന മേഖലയാണിത്. അവിടെ പലപ്പോഴും മറ്റ് ഡാറ്റ പ്രൊവൈഡർമാരുടെയോ പൊതുജനങ്ങൾക്കായുള്ള മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളെയോ ആശ്രയിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഇവിടെയാണ് പ്രൈവറ്റ് നെറ്റ്വർക്കുകളുടെ പ്രസക്തി. ഓരോ വ്യവസായങ്ങളുടെയും ആവശ്യത്തിന് അനുസരിച്ചുള്ള ബാൻഡ്വിഡ്ത് പകുത്തു നൽകാം. ഇതിനെയാണ് നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. 4G നിന്ന് 5G വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം ഇതാണ്. ഇപ്പോൾ സമർപ്പിത വേഗം അഥവാ ഡെഡിക്കേറ്റഡ് ബാൻഡ്വിഡ്ത് വയർലെസ് മാർഗത്തിൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ബന്ധിതമായ എതർനെറ്റ് കേബിളുകൾ നമ്മുടെ മേശയ്ക്ക് അടിയിലൂടെയും കുറുകെയുമൊക്കെ വലിച്ചാണ് അത് സാധ്യമാക്കുന്നത്. വിമാനത്താവളവും തുറമുഖവും പോലുള്ള വിശാലമായ വെളിമ്പ്രദേശങ്ങളിൽ കേബിൾ വലിച്ചുള്ള ആശയവിനിമയം പ്രയാസകരമാണ്. 5G സ്വകാര്യ നെറ്റ്വർക്കിലൂടെ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ വേഗം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദാനിയെപ്പോലെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ കമ്പനികൾ ഇതിൽ തപ്തരാണ്. അവർക്ക് അവരുടെ വ്യവസായത്തിനായി പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ നൽകുന്ന വലിയ കച്ചവടവും അദാനി ലക്ഷ്യമിടുന്നുണ്ട്. മാറ്റം ക്രമേണയായിരിക്കും. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല. അടുത്ത 5 വൈഫൈയും സെല്ലുലാർ നെറ്റ്വർക്കും ഉപഗ്രഹ ബാൻഡ്വിഡ്ത്തും വയേർഡ് നെറ്റ്വർക്കുമൊക്കെ ചേർന്നുള്ള സങ്കല വൈദ്യമാകും. മറ്റൊരു കാരണവുമുണ്ട്. എല്ലാത്തരം സാങ്കേതിക വിദ്യയ്ക്കും ഗുണത്തോടൊപ്പം ചില വെല്ലുവിളികളുമുണ്ട്. ഭൂതലത്തിൽ പ്രവർത്തിക്കുന്നവയ്ക്ക് കാലാവസ്ഥ തുടങ്ങിയ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ എളുപ്പം തടസ്സങ്ങളുണ്ടാക്കാറുണ്ട്. സർക്കാരുകൾക്ക് നെറ്റ്വർക്കുകൾ വിച്ഛേദിക്കാൻ എളുപ്പത്തിൽ സാധ്യവുമാണ്. ഉപഗ്രഹ സാങ്കേതിക വിദ്യയാണ് ഇക്കാര്യത്തിൽ ഭേദം. എന്നാൽ അത് ചെലവേറിയതാണ്. അവിടെയും ആവശ്യത്തിന് ട്രാൻസ്പോണ്ടറുകൾ ലഭ്യമാകണം എന്നില്ല. സ്പെക്ട്രം അനാദിയല്ല. പരിമിതമായ ഈ വിഭവം അതിനാൽ സർക്കാരുകൾ കരുതലോടെയേ പങ്കിട്ട് നൽകൂ. അതിനാലാണ് സ്പെക്ട്രം ലേലം ഇത്ര വിലപിടിപ്പുള്ളതാകുന്നത്. ഒപ്പം അതിനായുള്ള പിടിവലി കൂടുന്നതും. ശതകോടികളുടെ കച്ചവടമാണ് ലോകമെങ്ങും സ്പെക്ട്രം ലേലത്തിലൂടെ നടത്തുന്നത്. യു പി എ സർക്കാരിൻ്റെ പതനത്തിന് തന്നെ വഴിയൊരുക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ചതാണ് 2G സ്പെക്ട്രം ലേലത്തിലെ അഴിമതി ആരോപണം. ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അരൂപിയായ വൈദ്യുത കാന്തിക തരംഗമായ സ്പെക്ട്രത്തിൽ ചെറിയൊരു പങ്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ. കോടിക്കണക്കിന് മൊബൈൽ വരിക്കാരിൽ ഇവയൊക്കെ വ്യത്യസ്തമായ ഫ്രീക്വൻസി റേഞ്ചിൽ വേർതിരിച്ച് നൽകണം. നമ്മൾ നിസ്സാരമായാണ് ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് എങ്കിലും സങ്കീർണമായ സാങ്കേതിക വൈഭവം ഇതിന് പിന്നിലുണ്ട്. കോടിക്കണക്കിന് പേർ ഒരേ സമയം ഫോൺ ഉപയോഗിച്ചാലും നമ്മുടെ ആശയവിനിമയം മറ്റൊരാളിലേക്ക് പോകാതെ വേർതിരിച്ച് നൽകൽ ചെറിയ കാര്യമല്ല, ചെലവുള്ള കാര്യവുമാണ്. മികച്ച സാങ്കേതിക ജ്ഞാനമുള്ള എഞ്ചിനീയർമാർക്ക് കുറഞ്ഞ വേതനം നൽകിയാണ് ഇവിടെ ചെലവ് ചുരുക്കുന്നത്. ലോ, ഹൈ, മിഡ്, മില്ലിമീറ്റർ റേഞ്ചുകളിൽ പലതരം തരംഗങ്ങളുണ്ട്. ഓരോ ജനറേഷൻ മൊബൈലുകൾക്കും ഇവയിൽ വ്യത്യസ്തമായ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. 2G മറ്റും വ്യാപകമായി ഉപയോഗിച്ചത് ഒരു ഗിഗാ ഹൈറ്റ്സിലും താഴെയുള്ള താഴ്ന്ന തരംഗങ്ങളാണ്. ഒരു ടവറിൽ നിന്ന് തന്നെ വലിയൊരു പ്രദേശത്തെ നിരവധി പേരിലേക്ക് ഒരേ സമയം എത്തും എന്നതാണ് ഇതിൻ്റെ സവിശേഷത. താരതമ്യേന തടസ്സങ്ങളെ അതിജീവിക്കാനും ഇതിന് കഴിയും. എന്നാൽ പരിമിതമായ ഡാറ്റ കൈമാറ്റ ശേഷിയേ ഇതിനുള്ളൂ. അതിനാലാണ് അക്കാലത്ത് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പ്രയാസമുണ്ടായിരുന്നത്. 5G വ്യാപനം അത്ര എളുപ്പമാകില്ല. ഉയർന്ന ബാൻഡുകളിൽ മെച്ചപ്പെട്ട ഗിഗാബൈറ്റ്സിൽ ഡാറ്റ കൈമാറ്റം വേഗമാകും. ഇതാണ് 5G മെച്ചം. എന്നാൽ ഇത് പരിമിതമായ സ്ഥലത്തെ സേവനം നൽകൂ. മാത്രമല്ല കെട്ടിടങ്ങളും ചുവരും ഗ്ലാസും മരവുമൊക്കെ ഇതിന് തടസ്സമുണ്ടാക്കും. അതിനാൽ തന്നെ ഉയരം കുറഞ്ഞ നിരവധി ടവറുകൾ വേണ്ടിവരും. ഏതാണ്ട് 1-2 കിലോമീറ്റർ ചുറ്റളവിലാകും നല്ല സ്വീകരണം 5G കിട്ടുക. അപ്പോൾ വിട്ടുവീഴ്ചയോടെ മിഡ് ബാൻഡുകളിൽ 5G നൽകാനാണ് സാധ്യത. ലോകത്ത് 5G നടപ്പാക്കിയ പല രാജ്യങ്ങളിലും ഈ മാർഗമാണ് അവലംബിച്ചത്. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പട്ടണങ്ങളിൽ പോലും 5G കണക്ഷൻ നഷ്ടപ്പെട്ട് ഡാറ്റ വേഗം കുറയാനാണ് സാധ്യത. അതേസമയം ഉയർന്ന ശ്രേണിയിലുള്ള മില്ലിമീറ്റർ ബാൻഡുകളിൽ 5G കണക്ഷൻ കൊടുക്കുന്നുമുണ്ട്. അതിൽ ഡൗൺലോഡ് വേഗം നല്ലതായിരിക്കും. ഇതിനെ 5G+ ശ്രേണിയിൽപ്പെടുത്തി തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലും പ്രത്യേക ആവശ്യക്കാർക്കുമൊക്കെ നൽകുന്ന സമ്പ്രദായവുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയ ഇടങ്ങളൊക്കെ പ്രത്യേക പരിഗണനാ പട്ടികയിലാണ് വികസിത രാജ്യങ്ങൾ പെടുത്തിയിരിക്കുന്നത്. സൂക്ഷ്മമായ വിവരങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സാ പരിപാലനം നൂൽപാലത്തിലൂടെയുള്ള നടത്തം പോലെയാണ്. രോഗികളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഡാറ്റ കൈമാറ്റം വേഗത്തിലും തടസ്സങ്ങളില്ലാത്തതുമാകണം. സങ്കീർണവും അർത്ഥപൂർണവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിഗണന ആശയവിനിമയ മേഖലയിലും അവർ പുലർത്തുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയൊക്കെയാണ് അവരുടെ മുൻഗണനാ മേഖലകൾ. 4 വ്യവസായ വിപ്ലവത്തിന് വഴിയൊരുക്കുന്നതാണ് 5G എന്നാണ് ഇതിൻ്റെ പ്രയോക്താക്കൾ അവകാശപ്പെടുന്നത്. പ്രൈവറ്റ് നെറ്റ്വർക്കിൽ അധിഷ്ഠിതമായ ആശയവിനിമയം ആധുനിക നോളജ് ഇൻഡസ്ട്രിക്ക് അനിവാര്യമാണ്. പങ്കിടുന്ന നെറ്റ്വർക്കുകളിലെ പഴുതുകൾ മുതലെടുത്ത് നടത്തിപ്പുകാർക്ക് വിവരം ചോർത്താം. 5G പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ഡാറ്റ സുരക്ഷ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ക്ഷണനേരത്തിൽ തന്ത്രങ്ങൾ മെനയുന്ന ആധുനിക നോളജ് ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായങ്ങൾക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട്. മാത്രമല്ല വിദൂരതയിലുള്ള ഉപഭോക്താവിന് 1000 ചോയ്സുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളാണ് വേണ്ടത്. ഒരു യന്ത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളും ഘടനയും സ്വഭാവവുമായിരിക്കില്ല എനിക്ക് വേണ്ടത്. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയവയിലൂടെ അനുഭവവേദ്യമാകും വിധം ഉപകരണങ്ങളോ ഭക്ഷണമോ ഒക്കെ പരീക്ഷിച്ച് തൃപ്തിപ്പെട്ടിട്ടായിരിക്കും പുതിയ തലമുറ ഓർഡർ കൊടുക്കുക. തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗം ഇതിന് അനിവാര്യമാണ്. അങ്ങനെ ഓർഡർ ചെയ്യുന്ന ഉപകരണങ്ങളും സേവനങ്ങളും ഞൊടിയിടയിൽ തയ്യാറാക്കി ഉപഭോക്താവിൽ എത്തിക്കണം. അത്തരം ഫാക്ടറികളിലും ലോജിസ്റ്റിക്കൽ ഹബുകളിലുമൊക്കെ അതിവേഗ ഇന്റർനെറ്റ് വേണം. 5G തുടർന്ന് വരുന്ന തലമുറയിലെ നെറ്റ്വർക്കുകളും ഈ ചോദനകളെ തൃപ്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം മെറ്റാവേഴ്സ് കാലഘട്ടത്തിന് പാകമായ അനുഭവവേദ്യമായ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് വീഡിയോ ഗെയിമുകളെയും 5G ലക്ഷ്യമിടുന്നു. നമ്മെ കർമ്മനിരതരാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗാഡ്ജറ്റ് അടിമകളാക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.